ഓം ശാന്തി. 25/7/2026 പ്രഭാത മുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെയും മുഴുവൻ വിശ്വത്തിലുള്ളവരുടെയും ശരീരം കൽപ്പവൃക്ഷ സമാനമാക്കി മാറ്റാനാണ്. ഓർമ്മയിലൂടെ മാത്രമേ ശരീരം കൽപ്പവൃക്ഷ സമാനമാവുകയുള്ളൂ. ചോദ്യം: നരകവാസിയിൽ നിന്നും സ്വർഗവാസിയായി മാറാനുള്ള വിധി എന്താണ്? നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ ജീവദാനം ലഭിക്കുകയാണ്, എങ്ങനെ? ഉത്തരം: നരകവാസിയിൽ നിന്നും സ്വർഗവാസിയായി മാറുന്നതിനു വേണ്ടി മരിക്കുക തന്നെ വേണം. ബാബ പറയുന്നു: ഞാൻ നിങ്ങളെ എല്ലാവരെയും മരണത്തിലേക്ക് നയിക്കാനായി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ദേഹം ഇല്ലാതാക്കി ആത്മാക്കളെ കൂടെ കൊണ്ടുപോകും. ഇതാണ് സത്യമായ ജീവദാനം. അതിനുവേണ്ടിയാണ് ഈ മഹാഭാരത യുദ്ധം. ഇതിലെല്ലാം വിനാശമാകും. പിന്നീട് ആത്മാക്കളെല്ലാം പാവനമായി മാറി വീട്ടിലേക്ക് പോകും. അതിനുശേഷം സ്വർഗത്തിലേക്ക് വരും. ഗീതം: മാതാ ഓ മാതാ. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതത്തിന്റെ വരി കേട്ടു, ജഗദമ്പയുടെ മഹിമ കേട്ടു. ഈ ഭാരതത്തിലാണ് ജഗദമ്പയുടെ മഹിമയുള്ളത്. ജഗദമ്പയുണ്ടെങ്കിൽ തീർച്ചയായും ജഗത് പിതാവും ഉണ്ടായിരിക്കും. ജഗദമ്പ എന്ന സരസ്വതിയെയാണ് പറയുന്നത്. വാസ്തവത്തിൽ ജഗദമ്പയുടെ പേര് ഒന്നു മാത്രമായിരിക്കണം. നിങ്ങളുടെയും പേര് ഒന്നു മാത്രമാണല്ലോ. 2-3 എണ്ണമൊന്നുമില്ലല്ലോ. വാസ്തവത്തിൽ ജഗദമ്പയെ സാകാരത്തിൽ ശരീരധാരിയുടെ രൂപത്തിലാണ് കാണിക്കുന്നത്. ജഗത് പിതാവിനെ പ്രജാപിതാവെന്നും പറയുന്നു. മുഴുവൻ വിശ്വത്തിന്റെ മാതാവാണ് ജഗദമ്പ. അതുപോലെ പ്രജാപിതാവ് മുഴുവൻ വിശ്വത്തിന്റെയും പിതാവാണ്. രണ്ടുപേരും തീർച്ചയായും ഈ സാകാര ലോകത്തിലായിരിക്കും. രണ്ടുപേരുടെയും പേരുകൾ കേൾപ്പിച്ചു. രണ്ടുപേരും പ്രജാപിതാവും പ്രജാമാതാവുമാണ്. അടുത്ത ജഗത് പിതാവെന്ന് നിരാകാരനായ ശിവബാബയെയാണ് പറയുന്നത്. എല്ലാവരുടെയും പിതാവായ നിരാകാരനായ ശിവബാബയെന്ന് പരമപിതാ പരമാത്മാ ശിവനെയാണ് പറയുന്നത്. ഈശ്വരൻ അഥവാ പരമാത്മാവെന്ന് മാത്രം പറയരുത്. നാമവും രൂപവുമുള്ള പരമാത്മാവിനെ ഗോഡ് ഫാദർ എന്നാണ് പറയുന്നത്. ഒന്ന് ആത്മാക്കളുടെ അച്ഛൻ, മറ്റൊന്ന് സാകാരത്തിലെ മനുഷ്യാത്മാക്കളുടെ അച്ഛനും അമ്മയും. ആത്മാക്കളുടെ പിതാവ് ശിവനാണ്. ആത്മാവാണ് പറയുന്നത്, ശിവൻ നമ്മുടെ അച്ഛനാണ്. പിന്നെ ആത്മാവിന് സാകാര ശരീരം ലഭിക്കുമ്പോൾ ബ്രഹ്മബാബ എന്ന് പറയുന്നു. അപ്പോൾ രണ്ടച്ഛന്മാരായില്ലേ? ഒന്ന് ശിവബാബയും മറ്റൊന്ന് പ്രജാപിത ബ്രഹ്മാവും. ബ്രഹ്മാവ് ശിവബാബയുടെ കുട്ടിയാണ്. ഒന്ന് നിരാകാരനായ പിതാവും മറ്റൊന്ന് സാകാരത്തിലുള്ള പിതാവും. നിരാകാരനായ പിതാവിനെ പതീത പാവനൻ എന്ന് പറയുന്നു. എന്നാൽ ബ്രഹ്മാവിനെയും സരസ്വതിയെയും പതീത പാവനൻ എന്ന് പറയാൻ സാധിക്കില്ല. പതീത പാവനൻ ഒരു ബാബയാണ്. ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ രണ്ടു പേരാകുന്നു. എല്ലാവരും വിളിക്കുന്നുണ്ട്, പതീത പാവന വരൂ. അപ്പോൾ രണ്ടച്ഛന്മാരായില്ലേ? രചയിതാവായ ശിവബാബ പുതിയ ലോകം രചിക്കുന്നു. അതിനാൽ ആദ്യം തീർച്ചയായും ബ്രഹ്മാവിനെ രചിക്കണം. വിഷ്ണുവിനെയും ശങ്കരനെയും ഒരിക്കലും പ്രജാപിതാവെന്ന് പറയാൻ സാധിക്കില്ല. ബ്രഹ്മാവിനെയാണ് പ്രജാപിതാവെന്ന് പറയുന്നത്. അതുകൊണ്ട് ശിവബാബ പ്രജാപിതാ ബ്രഹ്മാവിലൂടെയാണ് ദത്തെടുക്കുന്നത്. നമ്മൾ ശിവബാബയുടെ കുട്ടിയാണ് എന്ന് പറയുന്നു. ശിവബാബ ഈ ബ്രഹ്മബാബയിൽ പ്രവേശിച്ചാണ് ദത്തെടുക്കുന്നത്. ശിവബാബയാണ് ആത്മാക്കളെ പാവനമാക്കി മാറ്റുന്നത്. ആത്മാവാണ് പതിതമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ശരീരം പോലും പതിതമായതാണ് ലഭിക്കുന്നത്. സ്വർണത്തിൽ വെള്ളിയുടെയും ചെമ്പിന്റെയും ഇരുമ്പിന്റെയും കലർപ്പ് ചേർക്കുന്നതുപോലെ ആത്മാവിലും അഴുക്ക് പുരളുന്നു. ആത്മാക്കളും ശിവബാബയും വസിക്കുന്നത് പവിത്രമായ മുക്തിധാമത്തിലാണ്. ശിവബാബയും പ്രജാപിത ബ്രഹ്മാവുമുണ്ട്. ഒന്നച്ഛനും മറ്റൊന്ന് ദാദയും. എല്ലാ മനുഷ്യരും ശിവന്റെ സന്താനങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാം. ആദ്യം ശിവവംശികളാണ്, പിന്നീടാണ് ബ്രഹ്മാകുമാരനും ബ്രഹ്മാകുമാരിയും. ശിവബാബയും ദാദയും ഒരുമിച്ചാണ്. ശിവബാബ ബ്രഹ്മബാബയിൽ പ്രവേശിച്ച് നമ്മളെ ബ്രാഹ്മണരാക്കി മാറ്റി. മനുഷ്യനിൽ നിന്നും ദേവതയായി മാറാനുള്ള രാജയോഗം പഠിപ്പിക്കുന്നു. സത്യയുഗത്തിലാണ് ദേവതകൾ വസിക്കുന്നത്. ദേവതകളെ പതീത പാവനനും ജ്ഞാനത്തിന്റെ സാഗരനെന്നും പറയാൻ സാധിക്കില്ല. ദേവതകളെ ബാബ അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ വിഷ്ണുപുരിയുടെ അധികാരിയായി മാറുകയാണ്. വിഷ്ണുവിന്റെ രണ്ട് രൂപങ്ങളാണ് ലക്ഷ്മി നാരായൺ. എന്നാൽ ഇത് മനുഷ്യർക്കറിയില്ല. ഭക്തി ചെയ്യുന്നവർക്ക് തീർച്ചയായും രണ്ടച്ഛന്മാരുണ്ട്. സത്യുഗത്തിൽ ഒരച്ഛൻ മാത്രമാണ് ഉള്ളത്. സത്യുഗത്തിൽ ഒരിക്കലും അല്ലയോ പരമപിത പരമാത്മാവേ, ദുഃഖം ഹരിച്ചു സുഖം നൽകുന്ന ബാബ വരൂ എന്ന് പറയില്ല. സത്യുഗത്തിൽ ദേവീ ദേവതകളുടെ രാജ്യമായിരുന്നു. അവർ ഒരിക്കലും അലയോ ഗോഡ്ഫാദർ മുക്തിദാതാവേ എന്ന് പറയില്ല. സത്യുഗത്തിൽ പതീത പാവനനായ ബാബയെ വിളിക്കാൻ ആരും പതീതരോ ദുഃഖികളോ ആയി ഉണ്ടാവുകയേയില്ല. 5000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ദേവീ ദേവതകളുടെ രാജ്യമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. 1250 വർഷങ്ങൾക്ക് ശേഷം രാമന്റെയും സീതയുടെയും രാജ്യമുണ്ടാകുന്നു. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും നിങ്ങൾ 21 ജന്മങ്ങൾ എടുത്തു എന്ന് ബാബ തെളിയിച്ചു മനസ്സിലാക്കി തരുന്നു. ബ്രാഹ്മണർ, ദേവതകൾ, ക്ഷത്രിയർ എല്ലാം ഭാരതത്തിലാണ് ഉള്ളത്. ബാബ വന്നാണ് പഴയ ലോകത്തെ പുതിയതാക്കി മാറ്റുന്നത്. പഴയതിനെ പുതുക്കുന്നു, ശരീരത്തെയും ദീർഘായുസ്സുള്ളതാക്കി മാറ്റുന്നു, അമരന്മാരാക്കി മാറ്റുന്നു. ബാബ നിങ്ങൾ കുട്ടികളെ അമര ലോകത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. അമര ലോകമായിരുന്ന ഭാരതത്തിൽ ദേവതകളുടെ രാജ്യമായിരുന്നു. ഏണിപ്പടി ഇറങ്ങി ഇറങ്ങി മൃത്യു ലോകത്തിന്റെ അധികാരിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഭാരതം എന്ന് പറയാറില്ലേ, അപ്പോൾ പ്രജകളും അധികാരിയായി മാറിയില്ലേ? നമ്മുടെ ഭാരതമെന്ന് നിങ്ങളും പറയുന്നു. നമ്മൾ ഭാരതത്തിന്റെ അധികാരികളായിരുന്നു. എന്നാൽ ഇപ്പോൾ നരകവാസികളായി മാറിയിരിക്കുകയാണ്. നമ്മൾ സ്വർഗവാസികളാണെന്ന് ദേവതകൾ പറയും. സ്വർഗവാസികളായ നിങ്ങളും 84 ജന്മങ്ങൾ അനുഭവിച്ചാണ് നരകവാസികളായി മാറിയത്. ഭാരതത്തിലാണ് ശിവബാബ ജന്മമെടുക്കുന്നത്. ശിവരാത്രിയെന്നും ശിവജയന്തിയെന്നും പാടപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. ഒപ്പം ജനന സമയവും പറയുന്നു. മാതാവിന്റെ ഗർഭത്തിൽ നിന്നും ഇന്ന സമയത്ത് ജന്മമെടുത്തു എന്നെല്ലാം പറയുന്നു. സത്യുഗത്തിൽ തീർച്ചയായും മാതാവിന്റെ ഗർഭത്തിലൂടെയായിരിക്കും ജന്മമെടുത്തിട്ടുണ്ടായിരിക്കുക. സത്യുഗമാകുന്ന പുതിയ ലോകത്തിലാണ് കൃഷ്ണജയന്തി ഉണ്ടാകുന്നത്. പിന്നീട് പുനർജന്മത്തിലേക്ക് വരുന്നു. ബാബ ഒരാളുടെ കാര്യം മാത്രമല്ല പറയുന്നത്. കൃഷ്ണപുരി തന്നെയാണ് വിഷ്ണുപുരിയും. രാജാക്കന്മാർ ജന്മങ്ങളെടുത്ത് താഴേക്കിറങ്ങുമ്പോൾ മുഴുവൻ കുലവും താഴേക്കിറങ്ങുന്നു. ഈ കുലത്തിൽ രാജാവും റാണിയും പ്രജകളുമുണ്ട്. ചന്ദ്രവംശികളുടെ രാജ്യമുണ്ടാകുമ്പോൾ സൂര്യവംശികളുടെ രാജ്യം കടന്നുപോയി. സൂര്യവംശികൾ തന്റെ രാജ്യപദവി ചന്ദ്രവംശികൾക്കാണ് കൈമാറുന്നത്. പിന്നീട് വൈശ്യവംശികൾക്കാണ് ലഭിക്കുന്നത്. നമ്മൾ ബ്രാഹ്മണ കുലത്തിലുള്ളവരാണ് കുടുമിയെന്ന് നിങ്ങൾക്കറിയാം. കുടുമിക്ക് മേൽ ബാബയാണ്. ബ്രാഹ്മണരായ നമ്മൾ പിന്നീട് ശൂദ്രർ അഥവാ കാലായി മാറി. കാലിൽ നിന്നും, അതായത് താഴ്ന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ കുടുമിയായി മാറുന്നു. ആദ്യം ശിവബാബ, പിന്നീടാണ് നമ്മൾ ബ്രാഹ്മണരായ കുടുമികൾ. ബാബയാണ് നിങ്ങളെ ബ്രാഹ്മണനാക്കി മാറ്റിയത്. നിങ്ങൾ ശിവബാബയെ ബാബ ബാബ എന്ന് പറയുന്നു. ഈ കണക്കനുസരിച്ച് നമ്മൾ പേരക്കുട്ടികളായി മാറി. ബ്രഹ്മാവിന്റെ സന്താനങ്ങളായ നമ്മളെല്ലാവരും ബ്രാഹ്മണരും ബ്രാഹ്മണിമാരുമാണ് എന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഒരച്ഛന്റെ കുട്ടികളാണ്. സഹോദര സഹോദരികൾക്ക് ഒരിക്കലും ക്രിമിനൽ കർമ്മം ചെയ്യാൻ സാധിക്കില്ല. ബാബയുടെ എല്ലാ കുട്ടികളും പറയുന്നു ബാബ എന്ന്. അപ്പോൾ അവർ പറയുന്നത് അസത്യമായിരിക്കില്ലല്ലോ. എല്ലാവരുടെയും അച്ഛൻ നിരാകാരനായ ശിവനും സാകാരത്തിലുള്ള പ്രജാപിത ബ്രഹ്മാവുമാണ്. അത്ര തന്നെ. ഒരച്ഛന്റെ കുട്ടികളായ നമ്മൾ സഹോദരരും സഹോദരിമാരുമാണ്. നിങ്ങൾക്ക് തീർച്ചയായും പവിത്രമായി മാറണം. എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും പവിത്രമായി ജീവിക്കുന്നത്? അതുകൊണ്ടാണ് ഡ്രാമയിൽ ഈ യുക്തി അടങ്ങിയിട്ടുള്ളത്. ഇവിടെ ബ്രഹ്മാകുമാരനും കുമാരിമാരും മാത്രമാണ് ഉള്ളത്. ശൂദ്രരായ കുമാരനും കുമാരിമാരും ഒന്നുമില്ല. മനുഷ്യരെല്ലാം പതിതരും ശൂദ്രരും തുച്ഛബുദ്ധിയുള്ളവരുമാണ്. കാരണം ബാബയെ തന്നെ അറിയുന്നില്ല. അലയോ ഗോഡ് ഫാദർ എന്ന് പറയുന്നു. ശരി, ബാബയുടെ കർത്തവ്യമെന്താണ്? നാമം, രൂപം, ദേശം, കാലം പറയൂ. ബാബയുടെ ജീവിതകഥ പറയൂ. ജീവിതകഥ അറിയുന്നില്ല എങ്കിൽ നാസ്തികരാണ്. രചയിതാവിന്റെയും രചനയുടെയും ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയില്ല. ഈ ലോകം പതീതമാണ്. സത്യുഗത്തെ പാവനമായ ലോകമെന്നും കലിയുഗത്തെ പതീതമായ ലോകമെന്നുമാണ് പറയുന്നത്. ഈ സമയം തികച്ചും തമോ പ്രധാനമാണ്. ഘോരമായ നരകമാണ്. നരകത്തിന്റെയും വ്യത്യസ്തമായ തലങ്ങളുണ്ട്. ദ്വാപരയുഗം മുതലാണ് നരകം ആരംഭിക്കുന്നത്. പിന്നീട് വൃദ്ധി പ്രാപിക്കുന്നു. ഭക്തിയും ആദ്യം സതോ പ്രധാനമായിരുന്നു. പിന്നീടാണ് സതോ രജോ തമോ ആയി മാറുന്നത്. മൂന്ന് വഴികൾ സന്ധിക്കുന്ന സ്ഥലത്ത് മനുഷ്യർ വിളക്കിൽ എണ്ണയൊഴിച്ച് തലകുനിക്കുന്നു. ശിവബാബയെ പൂജിക്കുന്നതിനും മുക്കവലയിൽ പൂജിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിനെയാണ് തമോ പ്രധാനമായ ഭക്തി എന്ന് പറയുന്നത്. വെള്ളത്തെയും പൂജിക്കുന്നു. ഗംഗ പതീത പാവനിയാണെന്ന് വളരെ മഹിമയുണ്ട്. പതീത പാവനൻ ആരാണ്? ഗംഗാജലം എങ്ങനെ പതീത പാവനിയാകും? അത് വെള്ളമല്ലേ? പതീത പാവനൻ ബാബയാണ്. ശിവജയന്തിയും ഭാരതത്തിലാണ് ആഘോഷിക്കുന്നത്. അതായത് ശിവൻ ഭാരതത്തിൽ പതീതരെ ദേവതകളാക്കി മാറ്റാനാണ് വരുന്നത്. ശിവബാബ ബ്രഹ്മാ ശരീരത്തിൽ വന്നാണ് മനുഷ്യരെ ദേവതയാക്കി മാറ്റുന്നത്. ഇവിടെ നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമായി മാറാനാണ് വരുന്നത്. നിങ്ങൾക്ക് രണ്ട് കൈകൾ ഉള്ളതുപോലെ തന്നെയാണ് ദേവതകൾക്കും രണ്ട് കൈകൾ ഉള്ളത്. നാലെട്ട് കൈകളുള്ള ഒരു മനുഷ്യരുമില്ല. മനുഷ്യർ നൽകിയിട്ടുള്ള അലങ്കാരങ്ങളും ചതുർഭുജധാരിയായ വിഷ്ണുവും പ്രവൃത്തി മാർഗത്തെ കാണിച്ചിരിക്കുന്നു. വൈഷ്ണവർ എന്ന വാക്കും വിഷ്ണു എന്ന വാക്കിൽ നിന്നുമാണ് ഉണ്ടായത്. ദേവതകൾ വൈഷ്ണവരാണ്. വല്ലഭാചാരികളായ വൈഷ്ണവർ ശുദ്ധമായ സസ്യബുക്കുകളും നിർവികാരികളുമാണ്. അവരുടേത് കൂട്ടുകുടുംബമായി താമസിക്കുന്ന വലിയ ബംഗ്ലാവാണ്. വൈഷ്ണവർ എന്ന വാക്കിനർത്ഥം തന്നെ മനസ്സിലാക്കുന്നില്ല. വിഷ്ണുപുരിയിൽ വസിക്കുന്നവരെയാണ് വൈഷ്ണവരെന്ന് പറയുന്നത്. പവിത്രമായവരെയാണ് വൈഷ്ണവരെന്ന് പറയുന്നത്. രാധയുടെയും കൃഷ്ണന്റെയും ക്ഷേത്രം വേറെയാണ്. ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രം വേറെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഭാരതവാസികൾക്കറിയില്ല. രാധയും കൃഷ്ണനുമാണ് ലക്ഷ്മിയും നാരായണനുമായി മാറുന്നത് എന്നാർക്കും അറിയില്ല. രാധയും കൃഷ്ണനും കുട്ടിക്കാലമാണ്, ലക്ഷ്മി നാരായണൻ യൗവനാവസ്ഥയാണ്. ലക്ഷ്മി നാരായണന്റെ ചെറുപ്പത്തിലെ ചിത്രമൊന്നുമില്ല. ലക്ഷ്മി നാരായണനെ സത്യയുഗത്തിലും രാധയെയും കൃഷ്ണനെയും ദ്വാപരയുഗത്തിലുമാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ രചയിതാവാകുന്ന അച്ഛനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിഞ്ഞുകഴിഞ്ഞു. ബാബ വൃക്ഷത്തിന്റെയും ഡ്രാമയുടെയും രഹസ്യവും മനസ്സിലാക്കി തരുന്നു. വൃക്ഷത്തിൽ നോക്കുമ്പോൾ ശങ്കരാചാര്യർ കലിയുഗത്തിലാണ് വരുന്നതെന്ന് മനസ്സിലാകും. സത്യുഗത്തിൽ ഒരിക്കലും സന്യാസിമാരുടെ കുലം ഉണ്ടാവുകയില്ല. എല്ലാവരും ഭഗവാന്റെ കുട്ടികളാണെങ്കിൽ സ്വർഗവാസികളായിരിക്കണം. എന്നാൽ ദേവതകൾ മാത്രമാണ് സ്വർഗവാസികളായി മാറുന്നത്, അല്ലാതെ എല്ലാവരുമൊന്നും ആയിത്തീരുന്നില്ല. ബ്രാഹ്മണ വംശികളായ നിങ്ങൾ പിന്നീട് ദേവതകളായി മാറുന്നു. തീർച്ചയായും പവിത്രമായി മാറണം. ചെറിയവരും വലിയവരുമെല്ലാം ബ്രഹ്മകുമാരനും കുമാരിമാരുമാണ് എന്ന് നിങ്ങൾക്കറിയാം. ബ്രഹ്മകുമാരനും കുമാരിമാരും രണ്ടു കൂട്ടരും പറയുന്നു, ബാബ, ഞങ്ങൾ അങ്ങയുടെ ബ്രാഹ്മണ കുട്ടികളാണ്. ആദിദേവനായ ബ്രഹ്മാവും ശിവബാബയുമാണ് ബാപ് ദാദ. നമ്മൾ ബ്രഹ്മബാബയുടെയും ശിവബാബയുടെയും സന്മുഖത്തിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ പതീതത്തിൽ നിന്നും പാവനമായി മാറും. നമ്മൾ ശിവബാബയിൽ നിന്നുമാണ് സമ്പത്തെടുക്കുന്നത്. ശിവബാബ നമ്മുടെ അച്ഛനുമാണ്, പതീത പാവനനുമാണ്, ഗുരുവുമാണ്. പതീതത്തിൽ നിന്നും പാവനമായി മാറാനുള്ള സമയമാണ് ഈ സംഗമയുഗം. പതീത പാവനനായ ബാബയിലൂടെയാണ് പാവനമായി മാറുന്നത്. നദികളും സാഗരവുമായിട്ടുള്ള മിലനം സംഗമയുഗത്തിലാണ്. നദികളുടെ മിലനം ഉണ്ടാകുന്നില്ല. ഈ സംഗമയുഗത്തിലാണ് ജ്ഞാനസാഗരനായ ബാബയും നിങ്ങൾ ആത്മാക്കളുമായിട്ടുള്ള മിലനം ഉണ്ടാകുന്നത്. നിങ്ങൾ ജ്ഞാനസാഗരനായ ബാബയുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ജ്ഞാനസാഗരനായ ബാബയിൽ നിന്നുമാണ് നിങ്ങൾ ജ്ഞാനഗംഗകൾ ഉദ്ഭവിച്ചത്. ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ചും യോഗൻ പഠിപ്പിച്ചും നിങ്ങൾ പാവനമായി മാറ്റുന്നു. സാഗരനായ ബാബയുടെ പരിചയം നൽകിയ ശേഷമാണ് നിങ്ങളെ മധുബനിലേക്ക് മിലനത്തിന് വേണ്ടി കൊണ്ടുവരുന്നത്. ഈ സംഗമയുഗത്തിൽ നിങ്ങൾ ബ്രാഹ്മണരായി മാറുമ്പോൾ മൂന്ന് അച്ഛന്മാരാണ് ഉള്ളത്. ലൗകിക അച്ഛനുമുണ്ട്, പ്രജാപിതാവുമുണ്ട്, ശിവബാബയുമുണ്ട്. ഭക്തിമാർഗത്തിൽ രണ്ടച്ഛന്മാരാണുള്ളത്. സത്യുഗത്തിൽ ഒരച്ഛനാണ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്റേത് ഒരു ശിവബാബയല്ലാതെ മറ്റാരുമില്ല എന്ന് നിങ്ങളുടെ ആത്മാവ് പറയുന്നു. മിത്രസംബന്ധികളെല്ലാം ഉണ്ടായിട്ട് പോലും പറയുന്നു, എന്റേത് ഒരു ശിവബാബ മാത്രമാണ്. ബാബയുടെ ഓർമ്മയിലൂടെയാണ് പതീതത്തിൽ നിന്നും പാവനമായി മാറേണ്ടത്. ശിവബാബ നമ്മുടെ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണെന്ന് ആത്മാവിനറിയാം. ബാബ നമ്മുടെ ആത്മാവിനെ തിരിച്ചുകൊണ്ടുപോകാനായി വന്നിരിക്കുകയാണ്. ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചാണ് പാവനമാക്കി മാറ്റുന്നത്. നിങ്ങളെ തിരിച്ചുകൊണ്ടുപോകാനാണ് ബാബ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും മരണത്തിലേക്ക് നയിക്കാനാണ്, അതായത് പുതുജീവിതം നൽകാനാണ് ബാബ വന്നിരിക്കുന്നത്. നരകവാസിയിൽ നിന്നും സ്വർഗവാസിയായി മാറുന്നതിന് വേണ്ടി തീർച്ചയായും മരിക്കണം. നിങ്ങളുടെ ദേഹം ഇല്ലാതാക്കി ആത്മാക്കളെ ബാബ കൊണ്ടുപോകും. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ജീവദാനം നൽകുകയാണ്. ഈ മഹാഭാരത യുദ്ധത്തിൽ എല്ലാം വിനാശമാകും, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചുകൊണ്ടുപോകും? ആത്മാക്കളെ പവിത്രമാക്കി മാറ്റിയാണ് തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ആത്മാക്കളുടെ വീട് ശാന്തിധാമമാണ്. സത്യുഗം വരുമ്പോൾ കലിയുഗം തീർച്ചയായും വിനാശമാകും. അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധം പ്രസിദ്ധമായിരിക്കുന്നത്. യുദ്ധം നടക്കുന്നതും ഈ സംഗമയുഗത്തിൽ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുമ്പോഴാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, ജ്ഞാനസാഗരത്തിൽ ജ്ഞാനസ്നാനം ചെയ്ത് സ്വയത്തെ പാവനമാക്കി മാറ്റണം. മിത്രസംബന്ധികളുടെ കൂടെ കഴിഞ്ഞുകൊണ്ടും എന്റേത് ഒരേയൊരു ശിവബാബയല്ലാതെ രണ്ടാമതൊരാളില്ല എന്ന് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. രണ്ട്, വിഷ്ണുപുരിയിലേക്ക് പോകുന്നതിന് വേണ്ടി പക്ക വൈഷ്ണവർ അർത്ഥം പവിത്രമായി മാറണം. നരകത്തിൽ നിന്ന് ജീവിച്ചിരിക്കെ മരിച്ച് ബുദ്ധിയോഗം സ്വർഗത്തിലേക്ക് വെക്കണം. വരദാനം: ഒരേ ഒരു ബാബയോടുള്ള ഗാഢസ്നേഹം, ഒരു വിശ്വാസം, ഏകരസാവസ്ഥ എന്നിവയിലൂടെ സദാ നിവാരണ സ്വരൂപരായി ഭവിക്കട്ടെ. ചുറ്റും വ്യക്തികളോ വസ്തുക്കളോ ഒന്നുമില്ലാത്തതുപോലെ സദാ ഒരേയൊരു ബാബയോടുള്ള ഗാഢസ്നേഹം, ബാബയുടെ കർത്തവ്യത്തിനോടുള്ള സ്നേഹം എന്നിവയിൽ മുഴുകിയിരിക്കുക. അങ്ങനെ ഒരു ബാബയോടുള്ള സ്നേഹം, വിശ്വാസം, ഏകരസാവസ്ഥ എന്നിവയിലിരിക്കുന്ന കുട്ടികൾ സദാ നിർവിഘ്നരായി ഉയരുന്ന കലയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ കാരണത്തെ നിവാരണത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. കാരണത്തെ നോക്കി ദുർബലരാകില്ല, മറിച്ച് നിവാരണ സ്വരൂപരാകുന്നു. സ്ലോഗൻ: പ്രശംസയുടെ ആധാരത്തിലുള്ള പ്രസന്നത അല്പകാലം മാത്രം നിലനിൽക്കുന്നവയാണ്. അവ്യക്ത സൂചന: ജ്വാലാരൂപസ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ശക്തിശാലിയായ ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. ജ്വാലാസ്വരൂപസ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നതിനായി നിരന്തരമായ ഓർമ്മയുടെ ജ്വാല പ്രജ്വലിതമായി നിൽക്കണം. ഇതിനുള്ള സഹജവിധിയാണ് സദാ സ്വയത്തെ സാക്ഷി, സാരഥി എന്ന് മനസ്സിലാക്കുക. ആത്മാവ് ഈ രഥത്തിന്റെ സാരഥിയാണ് എന്ന സ്മൃതിയിൽ സദാ ഈ രഥത്തിൽ നിന്നും, അതായത് ദേഹത്തിൽ നിന്നും, ഏതെങ്കിലും വിധത്തിലുള്ള ദേഹാഭിമാനത്തിൽ നിന്നും വേറിടാൻ സഹായിക്കുന്നു. സ്വയത്തെ സാരഥി എന്ന് മനസ്സിലാക്കുന്നതിലൂടെ സർവകർമ്മേന്ദ്രിയങ്ങളും തന്റെ കൺട്രോളിൽ നിൽക്കും. ഒപ്പം സൂക്ഷ്മശക്തികളായ മനസ്സ്, ബുദ്ധി, സംസ്കാരങ്ങൾ എന്നിവയും നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് പ്രവർത്തിക്കും. ഓം ശാന്തി.